Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
സ്വാമിജി രണ്ടു കാര്യം പറഞ്ഞു. സദൈവ ഇതമഗ്രാസി, ഉടനെ പറഞ്ഞു അസദൈവ ഇതമഗ്രാസി എന്നാ രണ്ടും പറഞ്ഞത്. ആദ്യം പറഞ്ഞാണ് ശരിയെന്ന് പറയുന്നത്, ഇത് സത്താണ്, സത്ത് മാത്രമാണെന്ന് പറഞ്ഞ് ശരി. അങ്ങനെ രണ്ടാമത് പറഞ്ഞതോ അസത്തെന്നും, അത് ശ്രുതി എന്ന് പറയുന്നുണ്ടല്ലോ, പറയുന്നു. അതിനാണ് സത്ഗ്രഹണം എന്ന് പറഞ്ഞു വരുത്തുക. ഈ നാമരൂപം സത്താണെന്നുള്ള ബോധത്തെ നിവർത്തിപ്പിക്കാൻ എന്താണ് ഈ നാമരൂപ അസത്താണ്. നാമരൂപങ്ങളോ ഈ സത്തിലെ അസത്താണ്, ഇത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഉദാഹരണം പറയുന്നു. കുതിര സവാരി ചെയ്യുന്നതാണ്, അങ്ങനെ സവാരി ചെയ്യുമ്പോൾ മുമ്പിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ, കുന്നോ മലയോ പാറയോ നദിയോ എല്ലാം ഉണ്ടെങ്കിൽ സവാരി ചെയ്യുന്ന ആൾ അതിനെ ഒഴിവാക്കുന്നു. തദ്ഭിമുഖ വിഷയം നിവർത്തി നേരെ വരുന്ന എല്ലാത്തിൽ നിന്നും കുതിരയെ മാറ്റിവിടുന്നു. എങ്ങനെ? കുതിരയിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടാണ്? അല്ല, കുതിരയിൽ ഇരുന്നുകൊണ്ട് തന്നെ. അപ്പൊ കുതിരയ്ക്ക് നേരെ വരുന്ന വിഷയങ്ങളെ മാറ്റുന്നതിന് കുതിരയെ തന്നെ ആശ്രയിക്കും. കുതിരയിൽ ഇരുന്നാലേ കുതിരയെ നിയന്ത്രിക്കാൻ പറ്റും. കുതിരപ്പുറത്ത് ഇരുന്നുകൊണ്ട് കുതിരയെ വഴിതിരിച്ചിട്ടുണ്ട്, അതിനെ ആശ്രയിച്ചിട്ടില്ല. അതിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്. ഒന്നിനെ ആശ്രയിച്ചിട്ട് അതിന്റെ ഗതിയെ നിയന്ത്രിക്കുന്നു. അതുപോലെ നസത് അസത് അസദേവ ഇതമഗ്രാസീത് എന്ന് പറയുന്ന ഈ വാക്യം എന്താ ചെയ്യുന്നത്? നഞ്ഞ് സദ്വാക്യ പ്രയുക്ത സദൈവ ഇതമഗ്ര ആസീത് എന്ന് പറയുന്ന വാക്യത്തിൽ നകാരം പ്രയോഗിച്ചിട്ടാണ് പറഞ്ഞത്. അസദൈവ ഇതമഗ്ര ആസീത് ആണ് സദ്വാക്യ പ്രയുക്ത. സദ്വാക്യമേ അവലംബ്യ, കുതിരയുടെ പുറത്തിരുന്നു കൊണ്ട് തന്നെ വഴിയെ അതിനെ തിരിച്ചുവിടുന്നു. അതുപോലെ സദ്വാക്യത്തിനെ അവലംബിച്ചിട്ട് സദ്വാക്യാർത്ഥ ബുദ്ധിയും സദ് ഏകമേവ അദ്വിതീയം ഇതാനീത്യവും ലക്ഷണം. ഏകമേവ അദ്വിതീയം എന്ന് പറയുന്ന ആ ബുദ്ധി തഥാ സദ്വാക്യാർത്ഥ നിവർത്തയതി എന്താണ് ആ ഭാവത്തുള്ള ആ ഇത് സത്യമാണെന്നുള്ള നിശ്ചയത്തെ ഒഴിവാക്കുന്നു. അങ്ങനെ വരാമല്ലോ പറയുന്നതിന് താല്പര്യം ഇതാണിത്. സദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് സംശയം തോന്നുന്ന ഈ നാമരൂപവും സത്താണ്. കുതിരയുടെ പുറത്തിരുന്ന് അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കും. അപ്പൊ അതിന്റെ പുറത്തിരുന്നതിനെ നിയന്ത്രിച്ച് വഴി തിരിച്ചു വിടും. അപ്പൊ സദേവ എന്ന് കേട്ടുകഴിഞ്ഞാൽ തോന്നി ഈ നാമരൂപാത്മകമാണ് സത്യം. അതല്ല, സത്തിൽ നാമരൂപങ്ങളാണ്. അപ്പൊ ആ വാക്യത്തെ തന്നെ സ്വീകരിക്കും. സദേവ എന്ന് പറയുന്ന ആ വാക്യത്തെ സ്വീകരിച്ചിട്ട് ഈ നാമരൂപാത്മകമായിരിക്കുന്ന പ്രപഞ്ചം സത്താണെന്നുള്ള ആ അഭിനിവേശം അതിൽ നിന്നും നിവർത്തിപ്പിക്കും. അതിനു വേണ്ടിയിട്ടാണ് അസത് എന്ന് പറഞ്ഞ വാക്യം പ്രയോഗിച്ചത്. സത്താണ്, പക്ഷെ നാമരൂപാത്മകമായ പ്രപഞ്ചമല്ല സത്ത്. മറിച്ച് സത്തിൽ നാമരൂപാത്മകമായ പ്രപഞ്ചം നിലനിൽക്കുന്നു. അത് ശരിയാണ്, സത്തിൽ നിന്ന് അതിനെ വേർതിരിക്കാൻ പറ്റി. അതുകൊണ്ടാണ് നാമത്തിനും രൂപത്തിനുമെല്ലാം സത് അനുഭവം തുടർച്ചയായിട്ടിരിക്കുന്നത്. അതേസമയം നാമരൂപമല്ല സത്, അത് ആരോപിതമാണ്. അതിനാണ് കുതിരയുടെ ദിശ എന്ന് പറഞ്ഞത്. അപ്പൊ ആ വാക്യത്തെ ആശ്രയിച്ചുകൊണ്ട് അതിനെ വഴി തിരിച്ചുവിടുന്നു. നഞ്ഞുകൂടി ചേരുമ്പോൾ കുതിരയുടെ പുറത്തിരുന്നുകൊണ്ട് കുതിരയെ നിയന്ത്രിക്കുന്നു. കുതിര മാത്രം ഉണ്ടായിട്ടില്ല. അതുപോലെ സദ്വാക്യത്തിനോടുകൂടി നഞ്ഞിനെ ചേർത്തിട്ട് ആ സദ്വാക്യത്തെ ആശ്രയിച്ചിട്ട് നാമരൂപകം ആത്മകമായത് സത്തല്ല എന്ന് ബുദ്ധിയെ തിരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കാണുന്നത് എന്താണോ, നതുപുന തദ്ഭാവമേവ അഭിതത്തെ. അല്ലാതെ അസത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ശൂന്യമാണ്, സത്തിന്റെ അഭാവമാണെന്നല്ല പറയുന്നത്. അസത്ത് എന്ന് പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്. അസത്ത് എന്ന് പറയുന്നതിന്റെ താല്പര്യം ഈ നാമരൂപാത്മകമായ ഈ അനുഭവം സത്തല്ലാതെ അസത്താണ്, മറിച്ച് സത്തിലാണ് ഈ അനുഭവം. അതാണ് ഇവിടെ പറയുന്നത്, താല്പര്യം അതാണ്. ഈ അനുഭവങ്ങളെല്ലാം സത്തിലാണ്. ഇവിടെയാണ് ഒരു ചെറിയ ആശയക്കുഴപ്പം വന്നിരിക്കുന്ന കുട്ടിക്ക്. ഒരുവൻ എന്ത് കരുതുന്നു? ഈ നാമരൂപാത്മകമായ ഈ അനുഭവം എല്ലാം സത്താണെന്ന് കരുതുന്നു. അവിടെ ആശയം വ്യക്തമാണ്. ഇവിടെ എന്താണ് അദ്വൈതി പറയുന്നത്? സത്തിൽ നാമരൂപാത്മകമായ അനുഭവങ്ങളല്ല, അതുകൊണ്ട് സത്തിൽ നിന്ന് ഇതിനെ വേർതിരിക്കാൻ വയ്യ. കാരണം സത്തിലാണ് ഈ അനുഭവം, അതെങ്ങനെ വേർതിരിക്കാൻ പറ്റും? സത്ത് ഉണ്മ, അതിൽ നിന്ന് പുസ്തകത്തിന് വേർതിരിക്കാൻ പറ്റും? ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് അസ്തിത്വം, ഓരോ വിഷയത്തിനും അനുഭവപ്പെടുന്നു. ആ അസ്തിത്വത്തിൽ നിന്ന് വിഷയത്തെ വേർതിരിക്കുക, അതാർക്ക് കഴിയും? അതൊരിക്കലും സാധ്യമല്ല. അതേസമയം വിഷയങ്ങളെ മിഥ്യയാണെന്ന് പറയുകയും ചെയ്യും. ഇത് രണ്ടും ശരിയാണ്. വിഷയങ്ങൾ നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് എന്തുകൊണ്ട് പറയുന്നു? എന്താ എന്റെ താല്പര്യം? എന്നെ സത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്ത അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ ഇതിനെ സത്യമെന്ന് പറഞ്ഞുകൂടെ? നാമരൂപാത്മകമായ ഇത് സത്യമാണ് എന്ന് പറഞ്ഞുകൂടെ? അത് പറയാൻ പറ്റില്ല. അതാണ് പറഞ്ഞ അസദേവ, ഇത് അസത്താണ്. അവിടെ ഇല്ലായിരുന്നു, ഇവിടെ എങ്ങനെ സത്യമാവും? നാമരൂപാത്മകമായിരിക്കുന്ന ഇതിനെ ഇവിടെ എന്തുകൊണ്ട് സത്യം എന്ന് പറഞ്ഞുകൂടാ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇത് സുഷുപ്തിയിൽ ഇത് സത്യമായിരുന്നു. അതാണ് നേരത്തെ പറഞ്ഞത് സദ്ഗ്രഹണ നിവൃത്തി. അസദേവ, ഇത് അസത്തായിരുന്നു. അസത്തായിരുന്നതിനെ ഇവിടെ എങ്ങനെ സത്യം എന്ന് പറയാം? അസത്യമല്ലല്ലോ, കുറച്ചു കാലം ഇല്ലാതിരുന്നു പിന്നീട് ഉണ്ടാകാതെ സത്യം എന്ന് പറയാം. അവിടെ അതുകൊണ്ട് അസത് അസദേവ, അതാണ് പറഞ്ഞ കുതിരയിൽ കയറിയിരുന്നുകൊണ്ടായിരുന്നു നിയന്ത്രിക്കുന്നത്. അതിനെ ആശ്രയിച്ചിട്ട് തന്നെ താൻ ഉദ്ദേശിക്കുന്ന ആ സത്വം അതിനെ സമർത്ഥിക്കും. അതിനെ ആശ്രയിച്ചിട്ട് മറിച്ച് ആ വാക്യത്തെ ആശ്രയിച്ചിട്ട് ശൂന്യത്തെ സമർത്ഥിക്കുകയാണ്. അസ്ഥിദേവയുടെ അഗ്രമാസീത എന്ന് പറയുന്ന ഈ വാക്യത്തിന്റെ ആവശ്യം വന്ന ഇവിടെ ഈ ജാഗ്രതത്തിലാണ്. എന്തിനു വേണ്ടി? ഈ നാമരൂപാത്മകമായിരിക്കുന്ന ഈ അനുഭവം സത്യമല്ലാന്ന് പറഞ്ഞു. എന്തുകൊണ്ട് സത്യമല്ല? ദാസത്തായിരുന്നു, അതുകൊണ്ട് അതവിടെ ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ എപ്പോഴാണോ ആ സുഹൃത്തിയിലേക്ക് പോകുന്നത് അവിടെ ഇരിക്കില്ല. ഈ അനുഭവമില്ല, ഈ അനുഭവം ഇല്ലെങ്കിൽ ഈ വസ്തു നാമരൂപങ്ങളുമില്ല. അനുഭവത്തിൽ നിന്ന് വസ്തുക്കൾ വേർതിരിക്കാനും പ്രയാസം. സ്വപ്നത്തിൽ നിന്ന് സ്വപ്ന ദൃശ്യങ്ങൾ വേർതിരിക്കാൻ ഒക്കത്തില്ല. ആർക്ക് കഴിയും? സ്വപ്നം കണ്ടിട്ടുള്ള ആർക്കും കഴിയത്തില്ല. ആ സ്വപ്ന അനുഭവത്തിൽ നിന്ന് സ്വപ്ന ദൃശ്യങ്ങളെ വേർതിരിച്ചെടുക്കും. അനുഭവത്തിൽ നിന്നും വിഷയത്തെ വേർതിരിക്കാൻ ഒക്കത്തില്ല. അനുഭവം സത്യമാണ്, വിഷയങ്ങളോ നാമരൂപങ്ങളോ അസദേവ, നാമരൂപങ്ങൾ സത്യമല്ല. എന്തുകൊണ്ട്? അത് അവിടെ ഉണ്ടായിരുന്നില്ല. പ്രാഗുത്പത്തേഹേ, ഉത്പത്തിക്ക് മുമ്പ് അതവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് രണ്ടിനെയും താല്പര്യം ഒന്നുമില്ല. സദേവ ഇതമഗ്ര ആസീതെന്ന് പറഞ്ഞാലും അസദേവ ഇതമഗ്ര ആസീതെന്ന് പറഞ്ഞാലും താല്പര്യം ഒന്നുമില്ല. അത് രണ്ടും പറയണമെന്നാലേ ഇത് പൂർണ്ണമാകത്തുള്ളൂ. പറയുന്നു സദേവ ഇതം ഭാഷകാരം പറഞ്ഞു ഇത് സൃഷ്ടിക്കുന്നത് സത്തായിരുന്നു എന്നിട്ട് നീ പറയും സൃഷ്ടിക്ക് മുമ്പല്ല സൃഷ്ടിക്ക് ശേഷം ഇത് സത്ത് തന്നെ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ പിന്നെ അദ്വൈതി എന്താ വിശേഷിച്ച് പറയുന്നത്? സൃഷ്ടിക്കുന്ന മുമ്പ് ഇത് സത്തായിരുന്നു, സൃഷ്ടിക്ക് ശേഷം ഇത് സത്താണോ? പിന്നെന്താ വിശേഷത? ഇതെല്ലാം സത്യമാണെന്നാണല്ലോ ചാർവാകനൻ പറയുന്നു. അതിനുവേണ്ടി പറഞ്ഞു അസദേവ അസത്താണോ. അപ്പൊ നാമരൂപങ്ങളെ സംബന്ധിച്ച് എത്തിച്ചേരുന്ന നിഗമനം ഇതാണ്. എന്താണ് ഒന്ന്? ആ നാമരൂപങ്ങളെ ആ സത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇന്നത് സത്യം ഇന്നത് മിഥ്യ എന്ന് വേർതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് കാരണത്തോട് അനന്യമായിരിക്കുന്നതുകൊണ്ട് അത് സത്ത് തന്നെ അല്ലേ. അതിന് പറഞ്ഞ് മൃത്തികയത്യവ സത്യം എന്ന് പറഞ്ഞാൽ അതിന് വേർതിരിച്ചെടുക്കാൻ വയ്യാത്തതുകൊണ്ട് അത് തന്നെ. പാത്രത്തെ മണ്ണിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് പാത്രം മണ്ണ് തന്നെ എന്ന് പറയുന്നതിന് എന്താ യുക്തിഭംഗം? എന്നാലും കാണുന്നുണ്ടല്ലോ ആകൃതി ആ നാമം അത് നശിച്ചു പോകുന്ന നമ്മൾ കാണുന്നു. അത് മണ്ണിലെന്നും നിലനിൽക്കുന്നതായി കാണുന്നില്ല, ഉണ്ടാകുന്നതിന് മുമ്പും ഇല്ലായിരുന്നു, പിന്നീട് വന്നില്ല. അപ്പൊ അത് നശിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഇങ്ങനെ സത്യം എന്ന് പറയാൻ പറ്റും. ആ സത്യം സത്ത് അസത്ത് സത്യം അസത്യം സത്യം മിഥ്യ എന്നെല്ലാം പറയുന്നതിന്റെ അതിർവരമ്പ് വളരെ സൂക്ഷ്മമാണ്, വളരെ സൂക്ഷ്മമാണ്. അത് വളരെ സ്ഥൂലമായി ചിന്തിക്കുമ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണ്, സൂക്ഷ്മമായി ചിന്തിക്കുമ്പോൾ ഇത് ഒന്ന് തന്നെ പറയുന്നു. അതുകൊണ്ട് ഏത് ഭാഷ ഉപയോഗിച്ചാലും ശരി തത്വം ഒന്ന് തന്നെ. സദേവ ഇതമഗ്ര ആസീതെന്നു അസദേവ ഇതമഗ്ര ആസീതെന്നു എന്ത് വേണോ പറയാം, വാക്യത്തിലല്ല. മീമാംസകർ പറയുന്നത് അത് ശബ്ദം ജാതി ബോധിപ്പിക്കുന്നു, ഇവിടെ ജാതിയില്ല, അതുകൊണ്ട് പദാർത്ഥം ഉണ്ടാകത്തില്ല, വാക്യാർത്ഥം ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയും. ഇതാന്ന് പറയുന്ന അതല്ല, ഇവിടെ രണ്ട് വാക്യവും ഒന്ന് തന്നെ. സദൈവ ഇതമഗ്രാസീതെന്ന് പറയുന്നത് നമ്മളെ എത്തിക്കുന്നവരുടെ തന്നെ. അസദൈവ ഇതമഗ്രാസീതെന്ന് പറഞ്ഞാലോ മുമ്പിലുള്ള തടസ്സങ്ങളിൽ നിന്നും മാറ്റി അത് ലക്ഷ്യത്തിലെത്തിക്കും. മറ്റു കുറച്ചുകൂടെ നേരെ സദേവ എന്ന് പറഞ്ഞു, ഇതല്പം വളഞ്ഞു. അതുകൊണ്ട് നദപ്പന സദഭാവമേവ അഭിതത്തെ കേവല സദഭാവത്തെ പറയുകയാണ് അസത്തെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏത് വഴിക്ക് ചിന്തിച്ചാലും ആ സത്യം തന്നെ എത്തിച്ചേരുന്നു. അദ്വൈതി മിഥ്യ എന്ന് പറയുന്നു, അദ്വൈതി മിഥ്യ എന്ന് പറഞ്ഞിട്ട് മിഥ്യയിലെത്തിച്ചേരുകയാണ്, അദ്വൈതി മിഥ്യ എന്ന് പറഞ്ഞിട്ട് സത്യത്തിൽ എത്തിച്ചേരും. സത്യം എന്ന് പറഞ്ഞാലോ അത് പറഞ്ഞാലോ അവിടെ തന്നെ എത്തിച്ചേരും. ശൂന്യം എന്ന് പറഞ്ഞാലോ അവിടെ തന്നെ എത്തിച്ചേരും. ഏത് വഴിക്കും അവിടെ തന്നെ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് അതിന് അദ്വയം അദ്വിതീയം അദ്വൈതം എന്നെല്ലാം പറയുന്നത്. രണ്ട് കാര്യങ്ങളിലൂടെ സാധിക്കും. ഒന്നെന്താണോ വസ്തുവിനെ നേരിട്ട് ബോധിപ്പിക്കും, മറ്റൊന്നെന്താണോ അതിനെ ബോധിപ്പിക്കുന്നതിനുള്ള തടസ്സങ്ങളെ മാറ്റുക. രണ്ട് കാര്യങ്ങളാണ് ശാസ്ത്രം ചെയ്യുന്നത്. നേരിട്ട് ബോധിപ്പിക്കുമ്പോൾ തടസ്സം വന്നു കഴിഞ്ഞാൽ അനുകൂലപ്പെടുത്തിരുന്നവൻ രണ്ട് കാര്യമായി ചെയ്യുന്നു. ഒന്ന്, കുതിരയിലിരുന്നുകൊണ്ട് അവൻ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നു. സദേവ അത് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. പക്ഷെ ആ യാത്രയിൽ അവൻ മറ്റൊന്നുകൂടി ചെയ്യുന്നുണ്ട്. ആ കുതിരയിൽ നിന്നുകൊണ്ട് തന്നെ അവനെ നിയന്ത്രിച്ചുകൊണ്ട് വഴിയിലുള്ള തടസ്സങ്ങളെ മാറ്റുന്നു. അതാ സദേവ. രണ്ടു കാര്യം സംഭവിക്കുന്നില്ല. നേരെ മുമ്പിൽ വരുന്ന തടസ്സത്തെ മാറ്റാതെ മുമ്പോട്ട് പോകാൻ പറ്റും. വഴി അല്പം വളഞ്ഞു പോയാൽ ലക്ഷ്യത്തിലെത്തും. വഴിക്കൊരു മല കണ്ടു കഴിഞ്ഞാൽ അതിന് ഒഴിഞ്ഞു പോകും, അല്പം വളഞ്ഞു പോകും. അതാണ് അസദേവ. പക്ഷെ ഇവിടെ ആ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരുന്നു. വഴിക്ക് ഒരു തടസ്സങ്ങളുമില്ല, അത് തദേവ നേരെ എത്തിച്ചേരും. ഇതാണ് അദ്വൈതിയുടെ നിലപാട്. അതിനുവേണ്ടിയിട്ട് രണ്ടും ആവശ്യമുണ്ടെന്നോ, നേരിട്ട് ബോധിപ്പിക്കുകയല്ല തത്വത്തെ, അതോടൊപ്പം തന്നെ തത്വത്തിന്റെ വിഘ്നങ്ങളെ തടസ്സങ്ങളെ മാറ്റം ചെയ്യുന്നു. അതാണ് അടുത്ത് പറയുന്നത്, ദർശയിത്വാഹി വിപരീത ഗ്രഹണം തത്വ നിവർത്തയിലും ശക്യത്തെ. വിപരീത ബുദ്ധി എന്താണ്? അതിനെ കാണിക്കും, തടസ്സത്തെ കാണിച്ചിട്ട് ഒഴിഞ്ഞു പോകും, കണ്ടിട്ട് അതുപോലെ വിപരീത ഗ്രഹണത്തെ കാണിക്കുന്നു. ഇവിടെ എന്താ വിപരീത ഗ്രഹണം? ഈ നാമരൂപാത്മകമായ അനുഭവം അതിനെ കാണിച്ചു തരുന്നു. കാണിച്ചിട്ട് തത്വം നിവർത്തി ചെയ്ത് ശക്തിയെ അതിൽ നിന്ന് ഒഴിവാക്കുന്നു. അർത്ഥവത്വാദ് അസദാദി വാക്യസ്യ ശ്രൗതത്വം പ്രാമാണ്യം. അതുകൊണ്ട് ഈ അസത് തുടങ്ങിയ വാക്യങ്ങൾ, വിപരീത അർത്ഥമെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന വാക്യങ്ങൾ, അതും ആ സത്യത്തിലേക്ക് തന്നെയാണ്. ഇവിടെ എന്താണ്, മീമാംസകരും മറ്റും അങ്ങനെ ചിന്തിക്കുന്നില്ല, അവരതിന്റെ അർത്ഥത്തെ വേർതിരുത്തി കൽപ്പിച്ചു. അദ്വൈതി പറയുന്നു, ഇവിടെ അദ്വൈതത്തിന് എതിരായി ശ്രുതിയിൻ്റെ എന്തെങ്കിലും വാക്യത്തെ കണ്ടുകഴിഞ്ഞാൽ ആ വാക്യങ്ങളും അദ്വൈതത്തെ സഹായിക്കുന്നതാണ്. എന്തിനും വിപരീത ഗ്രഹണത്തെ നിവർത്തിപ്പിക്കുന്നതിന് അതിൻ്റെ ആവശ്യമാണ്. ഇത് ശ്രുതിയിൽ ദ്വൈതപരമായ വാക്യങ്ങൾ ധാരാളമുണ്ട്, എല്ലായിടത്തും അദ്വൈതം എന്താ പറയുന്നത്. അതുകൊണ്ടാണ് അതിന് ദ്വൈതപരമായി വ്യാഖ്യാനിച്ച ആചാര്യം. ഇതിലേതിനെ സ്വീകരിക്കുമെന്ന് നമ്മൾ ചോദിക്കും. ഒരിടത്ത് അദ്വൈതം പറയുന്നു, വേറിടത്ത് ദ്വൈതം പറയുന്നു. നിങ്ങൾ ഒരു കൂട്ടർ പറയുന്നു അദ്വൈതമാണ് ശരിയെന്ന്, വേറൊരു കൂട്ടർ പറയുന്നു ദ്വൈതമാണ് ശരിയെന്ന്. ഇത് രണ്ടും ഒരേ വേദത്തിൽ പറയുന്നു, ഇതിലേതിനെ സ്വീകരിക്കും? കേൾക്കുന്നവൻ ആശയക്കുഴപ്പത്തിലാണ്. അദ്വൈതത്തെ സ്വീകരിക്കണോ അതോ അദ്വൈതത്തെ സ്വീകരിക്കണോ? അദ്വൈതി പറയുന്ന എന്താണ്? ഇവിടെ അങ്ങനെ രണ്ട് കാര്യങ്ങളെ ബോധിപ്പിക്കുന്ന വാക്യമേ ഇല്ല ശ്രുതിയിൽ. ശ്രുതിയിൽ സർവത്ര ഒരു കാര്യത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളാണ്. ഈ ദ്വൈതപരമായിട്ടുള്ള വാക്യങ്ങളോ, ഇതെല്ലാം ദ്വൈതത്തിൽ നിന്ന് മനസ്സിനെ നിവർത്തിപ്പിക്കാനുള്ളതാണ്, വിപരീത ഗ്രഹണത്തെ നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുന്നു, മറ്റൊന്ന് വിപരീത ഗ്രഹണത്തെ നിവർത്തിപ്പിച്ചിട്ട് ബോധിപ്പിക്കുന്നു. ഇത്യദോഷ, അതുകൊണ്ട് സർവവാക്യങ്ങളും പ്രമാണമാണ്. ആ അദ്വൈതത്തിൽ നിഷ്ഠയുള്ളവനെ സംബന്ധിക്കും, നിങ്ങൾ അദ്വൈത എന്ന് പറയുന്ന ആശയത്തെ ഗ്രഹിക്കാൻ കഴിയുന്നുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏത് വാക്യത്തിൽ നിന്നും അതിൽ നിന്ന് ഗ്രഹിക്കും. തസ്മാത് അസദ സർവഭാവരൂപ സത് വിദ്യമാനം അജായത സമുത്പന്നം. നിങ്ങളുടെ അദ്വൈതത്തെ സംബന്ധിച്ച് ആശയക്കുഴപ്പമൊന്നും വേണ്ട. ഒരാൾക്ക് ആശയക്കുഴപ്പം എങ്ങനെയാണ്? ഞാൻ അദ്വൈതിയായി, മറ്റൊരു അദ്വൈതിയാകുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് ഞാൻ അദ്വൈതിയായത്? ഈ പഠിച്ചു കഴിഞ്ഞു. വേറൊരുവൻ എന്തുകൊണ്ട് അദ്വൈതിയായില്ല? അദ്വൈതിയാകുന്നു പഠിച്ചിട്ടാണ്. രണ്ടുപേരും ഒരേ വേദമാണ് പഠിച്ചത്, ഒരുത്തൻ ദ്വൈതിയായി ഒരുവൻ അദ്വൈതിയായി. ദ്വൈതിയായവനെ സംബന്ധിച്ച് ആശയക്കുഴപ്പമൊന്നുമില്ല, അദ്വൈതിക്കാണ് ഇപ്പോൾ ആശയക്കുഴപ്പം. എന്താണ്, അവൻ എന്തുകൊണ്ട് അദ്വൈതിയായില്ല? ഞാൻ പഠിച്ച അതേ വേദമാണല്ലോ അവനും പഠിച്ചത്. ആൾക്കാർ പറയാറുള്ള എന്തുകൊണ്ട് ആൾക്കാർ ഈ ദ്വൈതത്തിൽ കിടക്കുന്നു, എന്തുകൊണ്ട് എല്ലാവരും അദ്വൈതത്തിലേക്ക് വരുന്നില്ല? അങ്ങനൊരാഗ്രഹം ശരിയായ അദ്വൈതിയെ സംബന്ധിച്ചില്ല. എന്തുകൊണ്ടില്ല? കാരണം അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളെല്ലാം വിപരീത ഗ്രഹണം ദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം. വേദവാക്യത്തിൽ നിന്ന് തന്നെ വിപരീത ഗ്രഹണമാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ ആ വിപരീത ഗ്രഹണത്തെ നിവർത്തിപ്പിക്കുന്ന തരത്തിൽ വേദവാക്യങ്ങൾ അവന് സഹായിച്ചില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവൻ വിപരീത ഗ്രഹണത്തിൽ ദ്വൈതത്തിലിരിക്കുന്നു. അല്ല, അദ്വൈതിക്ക് ആശങ്കയൊന്നുമില്ല. തസ്മാത് അസദ സർവഭാവരൂപ സത് വിദ്യമാനം അജായത സമുത്പന്നം. അതുകൊണ്ട് സിദ്ധാന്തം ഇവിടെ എന്താണ് പറയുന്നത്? അസദ, ശ്രുതി രണ്ടാമത് പറയുന്നത് അസത്തിൽ നിന്നോ സർവഭാവരൂപ സർവഭാവരൂപമായ അസത്തിൽ നിന്നു വിദ്യമാനം അജായത ഇതെല്ലാം ഉണ്ടായി. വീണ്ടും എവിടെയെത്തി? സർവഭാവരൂപമായ അസത്തിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞാൽ വിപരീത ഗ്രഹണത്തെ നിവർത്തിപ്പിക്കുന്നു. സർവഭാവം ഈ കാണുന്ന നാമരൂപാത്മകമായ സർവത്തിന്റെ അഭാവം അല്ലേ, ഈ കാണുന്ന നാമരൂപാത്മകമായ സർവത്തിന്റെ അഭാവമായ സുഷുപ്തി, അവിടെ നിന്ന് ഈ നാമരൂപാത്മകമായ ഇതെല്ലാം ഉണ്ടായി എന്ന് പറയുന്നതിന് എന്താ ദോഷമുണ്ട്? അല്ലെങ്കിൽ വേറെ രീതി പറയാം, എന്താണ് ഈ നാമരൂപാത്മകമായ ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥ സുഷുപ്തി? അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. നാമരൂപാത്മകമായ ഇതൊന്നുമില്ലാതിരുന്ന അവസ്ഥ അസത്, അതിൽ നിന്നും നാമരൂപാത്മകമായ ഈ അവസ്ഥയിലേക്ക് വന്നു സൃഷ്ടിച്ചു എന്നൊന്നും പറയേണ്ട കാര്യമില്ല, അത് അംഗീകരിക്കാമല്ലോ. നാമരൂപാത്മകമായ ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നാമരൂപാത്മകമായ ഈ അവസ്ഥയിലേക്ക് വന്നു, അങ്ങനെ പറയുന്നു. അജായത സമുത്പന്നൻ അടഭാവശാന്തസ, അജായത എന്നുള്ളത് മന്ത്രത്തിൽ ജായത എന്നേ ഉള്ളൂ. അവിടെ ലങ്ങിൽ നിയമപ്രകാരം അടാഗമം വരണം, അത് വന്നിട്ടില്ല വ്യാകരണ നിയമം അനുസരിച്ച്. ലുങ് ലങ് ലുങ് ഷഡുദാത എന്നെല്ലാം പാണിനി പറയും, അതുകൂടെ സംഭവിച്ചില്ല. അതുകൊണ്ടാണ് പറയുന്നത് തസ്മാത് അസദ സത് ജായത എന്ന് പറഞ്ഞ അജായത എന്നാണ്. ഏത് ശബ്ദം എങ്ങനെ പ്രയോഗിച്ചാലും ശരി, ആത്യന്തികമായി ആ സത്തിൽ തന്നെ എത്തിച്ചേരും. അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതിന്റെ പ്രധാന വിഷയം. തത്വത്തെ മനസ്സിലാക്കിയിട്ടാണ്. അതുകൊണ്ട് അസദേവ ഇതമഗ്ര ആസീതെന്നോ സദേവ ഇതമഗ്ര ആസീതെന്നോ ഏത് തരത്തിൽ പറഞ്ഞാലും ശരി, ഇവിടെ പറയുന്നത് ആ സത്തെ അതിനാണ് ബോധിപ്പിക്കുന്നത്. ആ സത്ത ജഗത് കാരണമാണ്. ഈ ജഗത് എന്ന് പറയുന്ന കാര്യത്തിലും ആ സത്തയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ശ്രീദേവിന് ഉപദേശിക്കുന്ന എന്താണ്? നീ ആ സത്തയാണ്, തത് ഇപ്പം കാര്യമായി എന്നെ കുറിച്ച് നീ സ്വയം കരുതുന്ന ഈ നീ കാര്യമല്ല, മറിച്ച് എന്താണ്? തത് ആ സത്താണ്. ഏത് വാക്യത്തെടുത്ത് വിചാരം ചെയ്താലും അവിടെ തന്നെ എത്തിച്ചേരും. അപ്പൊ നിഷേധപരമായി വരുന്ന നഞ്ഞു ചേർത്ത് വരുന്ന വാക്യങ്ങളല്ല, അത് വിപരീത ഗ്രഹണ നിവർത്തിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ അല്ലാതെയുള്ള വാക്യങ്ങൾ സദേവ തുടങ്ങിയ വാക്യങ്ങൾ നേരിട്ട് അതിനെ ബോധിപ്പിക്കുന്നു. അതാണ് ശ്രുതിയുടെ താല്പര്യം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.